ഇന്ന് നമ്മുടെ 310-ാമത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പോൾ, എഡ്വിൻ, നീരവ് ഒക്കെ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാൻ എൻ്റെ കൂടെയുണ്ട്. ആദ്യത്തെ കഥ ഇവാൻ്റെ കഥയാണ്, അത് ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഒരു ഗ്രാമത്തിൽ ഇവാൻ എന്നു പേരായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൻ അവൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്, ഒരു ചെറിയ വീട്ടിൽ. ഇവാൻ ഒരു പാവത്താനായിരുന്നു. അവന് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സഹോദരന്മാരും അയൽപക്കക്കാരും നാട്ടുകാരും ഒക്കെ അവനെ എപ്പോഴും കളിയാക്കുമായിരുന്നു. എന്തിന്? അവൻ്റെ അമ്മ പോലും അവനെ എപ്പോഴും കളിയാക്കി. അവനെ ഒന്നിനും കൊള്ളില്ല എന്ന് എല്ലാവരും എപ്പോഴും പറഞ്ഞു. ഇവാനിത് വലിയ വിഷമമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? അവൻ്റെ കഴിവ് തെളിയിക്കാൻ അവന് ഒരവസരം പോലും കിട്ടിയില്ല. പാവവിവാൻ അങ്ങനെ ഒരു പരിഭവമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ തൻ്റെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ ഇവാൻ തൻ്റെ മുറിയിൽ വെറുതെ ഇരിക്കുമ്പോൾ അമ്മ അവനോട് വന്ന് കുറേ വഴക്ക് പറഞ്ഞു. ജ്യേഷ്ഠന്മാരെല്ലാവരും പാടത്ത് പണിയെടുക്കുകയാണ്, ഇവാൻ മാത്രം ഒന്നും ചെയ്യാതെ കുത്തിയിരിക്കുന്നു. കാട്ടിൽ പോയി കുറച്ച് വിറക് കൊണ്ടുവരണം എന്ന് അമ്മ നിർബന്ധപൂർവ്വം അവനോട് പറഞ്ഞു. ഇവാന് പാടത്ത് പോയി പണിയെടുക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല. അവൻ ചെന്നാൽ അവനെ ഇവിടെ ആവശ്യമില്ല, അവൻ്റെ പണി കൊണ്ട് ഒരു പ്രയോജനവുമില്ല, അവൻ പണിയെടുത്താൽ ശരിയാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് ജ്യേഷ്ഠന്മാർ അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. നിന്നെ അടുക്കളപ്പണിക്കാണ് പറ്റുന്നത്, നീ പോയി അടുക്കളപ്പണി ചെയ്യുക എന്ന് പറയും. അടുക്കളയിൽ എന്തെങ്കിലും സഹായിക്കാമെന്ന് വെച്ചാൽ അമ്മ അവനെ ഓടിച്ചുവിടും. അടുക്കളയിൽ നിന്നെ കൊണ്ട് ഒരു കാര്യവുമില്ല, നീ ഇവിടെ നിന്നാൽ എൻ്റെ പണി കൂടുകയേ ഉള്ളൂ എന്ന് പറയും. അതുകൊണ്ടായിരുന്നു ഇവാൻ മുറിയിൽ വന്നിരുന്നത്. പക്ഷെ അമ്മ കളിയാക്കിയപ്പോൾ, വഴക്ക് പറഞ്ഞപ്പോൾ ഇവാന് വലിയ വിഷമം വന്നു. വിഷമത്തോടെ ഒരു കോടാലിയും എടുത്തോട് കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചെന്ന് അവന് മരം വെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ഉണങ്ങാറായ പൈൻ മരം കണ്ടു. അവൻ വിചാരിച്ചു, ഈ മരം വെട്ടി താഴെയിടാം, കുറച്ച് കഷ്ടപ്പെട്ടാലും അമ്മയ്ക്ക് കുറേ കാലത്തേക്ക് തീ കത്തിക്കാനുള്ള വിറകാവും. അവൻ തൻ്റെ കോടാലിയുമായിട്ട് പൈൻ മരത്തിനടുത്തേക്ക് ചെന്നപ്പോൾ പൈൻ മരം ആകെ ഒന്ന് കുലുങ്ങി. എന്നിട്ട് അത് ഇവാനോട് പറഞ്ഞു, ഇവാനെ എന്നെ വെട്ടി താഴെയിടരുതേ, ഉണങ്ങാറായെങ്കിലും എനിക്ക് ജീവനുണ്ട്, ഞാൻ കുറേ കാലം കൂടെ ജീവിച്ചോട്ടെ. ഇവാന് സങ്കടം വന്നു, പാവം മരം, അത് കുറച്ച് കാലം കൂടെ നിന്നോട്ടെ എന്നവൻ കരുതി. അവൻ അവിടെ കിടന്ന ചുള്ളിക്കമ്പുകളെല്ലാം പെറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ പൈൻ മരം പറഞ്ഞു, ഞാൻ വിചാരിച്ചത് നീ ഞാൻ പറയുന്നത് കേൾക്കില്ല എന്നാണ്. നീ എന്നെ വെട്ടി താഴെയിടുമെന്ന് തന്നെ ഞാൻ പേടിച്ചു. നീ ഒരു നല്ല കുട്ടിയാണല്ലോ ഇവാൻ, ഞാൻ നിനക്കൊരു സമ്മാനം തരട്ടെ. ഇവാൻ ചോദിച്ചു, നീ എനിക്ക് എന്ത് സമ്മാനം തരാനാ, നീ ഒരു പൈൻ മരമല്ലേ? അപ്പോൾ പൈൻ മരം പറഞ്ഞു, ഞാനൊരു പൈൻ മരമൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്കൊരു സമ്മാനം തരാൻ പറ്റും. ഞാൻ നോക്ക്, ആ നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ കണ്ടോ, ആ ആട്ടിൻകുട്ടി എൻ്റേതാണ്, അതിനെ നീ എടുത്തു. ഈ ആട്ടിൻകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് തല കുലുക്കിയാൽ അതിൻ്റെ ചെവിയിൽ നിന്ന് വെള്ളി നാണയങ്ങൾ താഴെ വീഴും. ഇവാന് വലിയ സന്തോഷമായി. തന്നെ കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമല്ലോ. തല കുലുക്കിയാൽ വെള്ളി നാണയങ്ങൾ ചെവിയിൽ നിന്ന് പൊഴിക്കുന്ന ഒരു ആട്ടിൻകുട്ടി, ഇന്നേ വരെ ആരും അങ്ങനെ ഒന്നതിനെപ്പറ്റി കേട്ടിട്ട് പോലുമില്ല. അതിനെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഇവാൻ ചുള്ളിക്കമ്പുകളെല്ലാം അവിടെ ഇട്ടിട്ട് ആട്ടിൻകുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകാൻ കുറേ ദൂരം ഉണ്ടായിരുന്നു. അവൻ നടന്നു പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കണ്ടു. ആ കൂട്ടുകാരൻ്റെ പേര് ചാർലി എന്നായിരുന്നു. ചാർലി ഇവാനോട് ചോദിച്ചു, എങ്ങോട്ടാണ് ഇവാൻ നീ ഈ ആട്ടിൻകുട്ടിയെ കൊണ്ട് പോകുന്നത്? ഇവാൻ സന്തോഷത്തോടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ചാർലിയോട് പറഞ്ഞു. ചാർലിക്ക് ഈ ആട്ടിൻകുട്ടിയെ കൈക്കലാക്കണം എന്ന് അപ്പം തന്നെ തോന്നി. ചാർലി ഇവാനോടൊപ്പം ഓരോ കാര്യങ്ങളും പറഞ്ഞ് നടന്നു തുടങ്ങി. വഴിയിൽ വെച്ച് കുറേ മധുര പലഹാരങ്ങൾ വാങ്ങി ഇവാനെ തീറ്റിക്കുകയും ചെയ്തു. പാവ ഇവാന് ഉറക്കം വന്നു. അവൻ ചാർലിയോട് പറഞ്ഞു, ചാർലി എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ചാർലി പറഞ്ഞു, അതിനെന്താ, നീ ആ മരത്തണ്ണിലിരുന്ന് കുറച്ചു നേരം ഉറങ്ങിക്കോളൂ, ഞാൻ നിൻ്റെ കൂടെ ഇവിടെ കാത്തിരുന്നോളാം, ആടിനെ ഞാൻ സൂക്ഷിച്ചോളാം. അങ്ങനെ ഇവാൻ അവിടെ ഇരുന്ന് ഉറങ്ങി. ഇവാൻ ഉറങ്ങിയ തക്കം നോക്കി ചാർലി ആട്ടിൻകുട്ടിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് പകരം മറ്റൊരാട്ടിൻകുട്ടിയെ ഇവാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കെട്ടി. ഇവാനിത് അറിഞ്ഞതുപോലുമില്ല. ഉറക്കമെല്ലാം ഉണർന്ന ആട്ടിൻകുട്ടിയുമായിട്ട് ഇവാൻ വീട്ടിലെത്തി. അമ്മ നോക്കുമ്പോൾ വിറക് വെട്ടാൻ പോയ ഇവാൻ ഒരു ചെറിയ ആട്ടിൻകുട്ടിയുമായിട്ട് വന്ന് കയറുന്നു. അമ്മ ചോദിച്ചു, ഇതെവിടുന്ന ആട്ടിൻകുട്ടി, നീ എവിടുന്നെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നാണോ? ഇവാൻ പറഞ്ഞു, അല്ല അമ്മേ, ഇതെനിക്ക് കാട്ടിൽ നിന്ന് പൈൻ മരം തന്നതാണ്. ഇത് തല കുലുക്കിയാൽ അതിൻ്റെ ചെവിയിൽ നിന്നും വെള്ളി നാണയങ്ങൾ വീഴും. അമ്മ ഉറക്കം ചിരിച്ചു. തലകുലിക്കാൽ ചെവിയിൽ നിന്ന് വെള്ളി നാണയങ്ങൾ വീഴുന്ന ആട്ടുംകുട്ടിയോ? അങ്ങനൊന്നിനെ പറ്റി അമ്മ കേട്ടിട്ട് പോലുമില്ല. ഇവാൻ മണ്ടത്തരം പറയുകയാണ് എന്ന് തന്നെ അമ്മ വിശ്വസിച്ചു. അമ്മ പറഞ്ഞു, എന്നാൽ നീ ആട്ടുംകുട്ടിയുടെ തലയൊന്ന് കുലുക്ക്, ഞാൻ നോക്കട്ടെ വെള്ളി നാണയങ്ങൾ വീഴുന്നത്. ഇവാൻ ആട്ടുംകുട്ടിയെ മുറ്റത്ത് കെട്ടി. ആട്ടുംകുട്ടി തലകുലുക്കി, പക്ഷെ അതിൻ്റെ ചെവിയിൽ നിന്ന് വെള്ളി നാണയങ്ങൾ വീണതേയില്ല. ഇവാന് വലിയ നാണക്കേടായി. അമ്മയും സഹോദരന്മാരും ഇവാനെ ഒരുപാട് കളിയാക്കി. വിറക് വെട്ടൻ മടിയായിട്ട് ഇവാൻ എന്തോ വിദ്യയും കൊണ്ട് വന്നതാണ് എന്നാണ് അവരെല്ലാവരും കരുതിയത്. ഇവാനും വലിയ വിഷമമായിപ്പോയി. പിറ്റേന്ന് അമ്മ വീണ്ടും ഇവാനെ വഴക്കു പറഞ്ഞു. അവന് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് പ്രയോജനമുള്ള എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് അവനോട് അമ്മ പറഞ്ഞു. ഇന്ന് അവൻ പോയി വിറക് കൊണ്ടുവന്നേ തീരൂ. ഇവാൻ വീണ്ടും കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചെന്ന് പൈൻ മരത്തിനടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ പറ്റിച്ച് കളഞ്ഞല്ലോ. നീ തന്ന ആട്ടുംകുട്ടിയുടെ ചെവിയിൽ നിന്ന് ഒരു വെള്ളി നാണയം പോലും വീണില്ല. പൈൻമരം പറഞ്ഞു, അങ്ങനെ വരാൻ യാതൊരു വഴിയുമില്ല. ഞാൻ തന്നത് ഒരു മാന്ത്രിക ആട്ടിനെ തന്നെയാണ്. എന്തായാലും നിനക്ക് വെള്ളി നാണയങ്ങളെ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, സാരമില്ല, ഞാൻ നിനക്കൊരു വല തരാം. ഈ വല ഒരു മാന്ത്രിക വലയാണ്. നീ അത് മുറ്റത്തോ പറമ്പിലോ മരത്തിലോ എവിടെയാണെങ്കിലും നീട്ടി വീശിയാൽ അതിൽ നിന്ന് സാൽമൺ മത്സ്യങ്ങളെ കിട്ടും. അത് വിറ്റോ അത് ഭക്ഷിച്ചോ നിനക്ക് ജീവിക്കാം, നിനക്കൊരല്ലലും ഉണ്ടാവുകയില്ല. ഇത്തവണയും ഇവാൻ മരത്തിനെ വിശ്വസിച്ചു. അവൻ വലയുമായിട്ട് വീട്ടിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് ഇത്തവണയും ചാർലിയെ കണ്ടു. ചാർലി അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവാൻ എല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു. തലേ ദിവസത്തെ പോലെ തന്നെ ചാർലി അവനെ മധുര പലഹാരം തീറ്റി ഉറക്കി കിടത്തിയിട്ട് ആ വലയെടുത്ത് മാറ്റിക്കളഞ്ഞു. മരം വെട്ടാൻ പോയ ഇവാൻ ഇത്തവണ ഒരു വലയും കൊണ്ട് വരുന്നത് കണ്ടപ്പോഴേ അവൻ്റെ സഹോദരങ്ങളും അമ്മയും പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അവർ ചോദിച്ചു, ഇന്നെന്താ നീ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടാണോ വന്നിരിക്കുന്നത്? ഇവാൻ പറഞ്ഞു, അല്ല അമ്മേ, ഞാനിന്നൊരു പ്രത്യേക തരം വലയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് വീശിയാൽ നമുക്ക് സാൽമൺ മത്സ്യങ്ങൾ കിട്ടും. അതിന് വെള്ളത്തിൽ വീശുകയൊന്നും വേണ്ട, മണ്ണിലോ പുല്ലിലോ മരത്തിലോ എവിടെയെങ്കിലും വീശിയാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ മീനുകൾ കിട്ടും. അവൻ്റെ ജ്യേഷ്ഠന്മാർ പറഞ്ഞു, എന്നാൽ നീ ഒന്ന് വീശി കാണിച്ച് ഞങ്ങൾ കാണട്ടെ. ഇവാൻ വല ആഞ്ഞ് വീശി. അതിനടിയിലൊന്നും വന്നില്ല. എല്ലാവരും ഇവാനെ ഒരുപാട് പരിഹസിച്ചു. അവൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും മണ്ടത്തരങ്ങൾ കാണിച്ച് മടിയനായിട്ട് നടക്കുന്നത് കൊണ്ട് അവന് നല്ല അടിയും കൊടുത്തു. ഇവാന് വലിയ സങ്കടമായി. അവൻ വീണ്ടും മരത്തിനടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, മരമേ മരമേ, നീ എന്നെ വല്ലാതെ പറ്റിച്ച് കളഞ്ഞല്ലോ. ഞാൻ ചെന്ന് വല വീശിയിട്ട് എനിക്ക് ഒരു മീൻ പോലും കിട്ടിയില്ല. നിന്നെ വിശ്വസിക്കുന്നതിന് പകരം ഞാൻ നിന്നെ വെട്ടി വിറകാക്കി എൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ അമ്മ തീ കത്തിച്ച് എനിക്കിതിരി കഞ്ഞി എങ്കിലും ഉണ്ടാക്കി തന്നേനെ. ഇത് അടിയും കളിയാക്കലും മാത്രമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മരം പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഞാൻ നിനക്കൊരു പാത്രവും സ്പൂണും തരാം. ആ പാത്രത്തിൽ സ്പൂണ് കൊണ്ട് നീ ഒന്ന് തട്ടിയാൽ മതി, നിനക്കിഷ്ടമുള്ള വിഭവങ്ങളൊക്കെ കിട്ടും. ഇവാന് ഇത്തവണ ഒട്ടും വിശ്വാസം വന്നില്ല. പക്ഷെ അവൻ നോക്കുമ്പോൾ മരച്ചുവട്ടിൽ ഒരു പാത്രവും സ്പൂണും ഇരിപ്പുണ്ട്. അവൻ ആ പാത്രം എടുത്ത് അതിൽ സ്പൂണ് കൊണ്ട് തട്ടി നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, അവൻ്റെ മുന്നിൽ വലിയൊരു വിരുന്ന് തന്നെ ഒരുക്കപ്പെട്ടു. അവന് ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞിട്ട് അവൻ ആ പാത്രവും സ്പൂണും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. വഴിയിൽ വെച്ച് പതിവ് പോലെ അവൻ ചാർലിയെ കണ്ടു. തലേന്ന് നടന്നതൊക്കെ അന്ന് നടന്നു. പാവവിവാൻ കാര്യങ്ങളെല്ലാം ചാർലിയോട് പറഞ്ഞു. ചാർലി അവനെ പറ്റിച്ച് പാത്രവും സ്പൂണും കൈക്കലാക്കിയിട്ട് പകരം ഒരു പഴയ പാത്രവും സ്പൂണും വെച്ചു. അതും കൊണ്ട് വീട്ടിൽ ചെന്ന ഇവാന് പതിവ് പോലെ അമ്മയുടെ കയ്യിൽ നിന്ന് അടിയും സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് പരിഹാസവും കിട്ടി. ഇവാൻ്റെ സങ്കടത്തിന് അതിരില്ലായിരുന്നു. അവൻ വീണ്ടും മരത്തിനടുത്തേക്ക് പോയി. മരത്തിൻ്റെ തടിയിലേക്ക് ചാരി നിന്നുകൊണ്ട് അവൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. നീ എന്തിനാണ് എന്നെ എപ്പോഴും ഇങ്ങനെ പറ്റിക്കുന്നത്? ഞാനൊരു പാവമായതുകൊണ്ടല്ലേ എല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കുന്നതും അടിക്കുന്നതും പറ്റിക്കുന്നതും? മരം പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് എന്തോ അബദ്ധം പറ്റിയതാണ്, നിന്നെ ആരോ പറ്റിക്കുന്നുണ്ട്. ഞാൻ തന്ന സാധനങ്ങളെല്ലാം യഥാർത്ഥ സാധനങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ അത് വീട്ടിൽ ചെന്നപ്പോൾ എന്തുകൊണ്ടാണ് മാറിപ്പോയത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, ഞാൻ നിനക്കൊരു വടി തരാം. ഈ വടി ഒരു പ്രത്യേക വടിയാണ്. നീ നിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ബൂം ബൂമ്പേ അടിയടി, ബൂം ബൂമ്പേ അടിയടി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു കാര്യം സംഭവിക്കും. അത് നിർത്തണമെങ്കിൽ ബൂം ബൂമ്പേ മതി മതി, ബൂം ബൂമ്പേ മതി മതി എന്ന് പറഞ്ഞാൽ മതി. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ നിന്നോടിപ്പോൾ പറയുന്നില്ല, അത് നീ കണ്ടറിഞ്ഞാൽ മതി. അങ്ങനെ വടിയുമായിട്ട് ഇവാൻ വീട്ടിലേക്ക് നടന്നു. വഴിയിൽ വെച്ച് ചാർലിയെ കണ്ടു. ചാർലി അവനോട് ചോദിച്ചു, ഇന്ന് നിനക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നിനക്കൊരാടിനെയും പാത്രവും വലയും ഒക്കെ തന്ന് പറ്റിച്ച മരം നിനക്ക് ഇന്ന് എന്താ തന്നു വിട്ടിരിക്കുന്നതെന്ന് നോക്കട്ടെ. അവൻ പറഞ്ഞു, എനിക്കൊരു വടിയാ തന്നു വിട്ടിരിക്കുന്നത്. ചാർലി ചോദിച്ചു, ഈ വടിയോടെ നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇവാൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ എനിക്കെന്തോ കിട്ടും, നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് മരം എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ചാർലി തൻ്റെ പതിവ് പരിപാടി തുടർന്നു. ഇവാന് മധുര പലഹാരങ്ങൾ കൊടുത്ത് മയക്കി കിടത്തി ആ വടി എടുത്ത് മാറ്റിയിട്ട് അവൻ പകരം മറ്റൊരു വടി വെച്ചു. മരം വെട്ടാൻ പോയ ഇവാൻ ഒരു വടിയുമായിട്ട് വരുന്നത് ഇവാൻ്റെ അമ്മ കണ്ടു. ഇവാൻ്റെ അമ്മയ്ക്ക് ദേഷ്യം കാലശലായി. അമ്മ അവനോട് പറഞ്ഞു, നീ ഈ വീടിനകത്തേക്ക് കയറുകയേ വേണ്ട, നിന്നെ വളർത്തുന്നത് കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല, നീ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ. അമ്മ വാതിലടച്ചു. പാവ ഇവാൻ പടിപ്പുരയിൽ വെറുതെ ഇരുന്നു. അപ്പോൾ അവൻ വടിയെപ്പറ്റി ഓർത്തു. അവൻ വടി കയ്യിലെടുത്ത് ബൂം ബൂമ്പ അടിയടി, ബൂം ബൂമ്പ അടിയടി എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇവാന് സങ്കടം വന്നു. അവൻ തൻ്റെ കയ്യിലിരുന്ന വടിയെടുത്ത് ദൂരേക്ക് ഒറ്റയേറി വെച്ചു കൊടുത്തു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് റോഡിലൂടെ ഓടി വരുന്നു ചാർലി. ഒരു വടി അവൻ്റെ പുറത്തിട്ട് അടിക്കുന്നുണ്ട്. ചാർലി എങ്ങോട്ട് ഓടിയാലും വടി പിന്നാലെ ഓടി അവനെ അടിക്കുകയാണ്. അവസാനം ചാർലി ഇവാൻ്റെ കാൽക്കൽ വന്ന് വീണു. അയ്യോ ഇവാൻ, എന്നെ രക്ഷിക്കണേ, നിന്റെ ഈ വടി അടി നിർത്തുന്നതേയില്ല. അപ്പോൾ ഇവാൻ പറഞ്ഞു, ഇതാണോ എൻ്റെ വടി? അപ്പോൾ എൻ്റെ കയ്യിലിരുന്നതോ? ചാർലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് ഞാൻ മാറ്റി വെച്ചതാണ്. യഥാർത്ഥ വടി ഞാൻ എടുത്തിട്ട് പകരം മറ്റൊരു വടി വെച്ചതായിരുന്നു. അപ്പോൾ ഇവാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ പാത്രവും എൻ്റെ ആടും എൻ്റെ വലയും ഒക്കെ നീയാണോ മാറ്റിക്കളഞ്ഞത്? ചാർലി പറഞ്ഞു, അതെ അതെ, ഞാനാണ് അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് പകരം ചീത്ത സാധനങ്ങൾ വെച്ചത്. നല്ല സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാനത് നിനക്ക് തിരിച്ചു തന്നോളാം, ഈ അടിയൊന്നു നിർത്ത്. ഇവാൻ പറഞ്ഞു, അതെല്ലാം എനിക്ക് എടുത്തുകൊണ്ട് താ, എന്നാലും ഞാൻ അടി നിർത്തു. ചാർലി വീട്ടിലേക്ക് ഓടി. ഇവാൻ്റെ വെള്ളിനാണയങ്ങൾ പൊഴിക്കുന്ന ആട്ടിൻകുട്ടിയെയും സാൽമൺ മത്സ്യങ്ങളെ കൊടുക്കുന്ന വലയും ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്ന പാത്രവും സ്പൂണും ചാർലി എടുത്തുകൊണ്ട് വന്ന് ഇവാൻ്റെ കാൽക്കൽ വെച്ചു. അയ്യോ ഇവാൻ, ഈ അടിയൊന്ന് നിർത്തോ. ഇവാൻ പറഞ്ഞു, ബൂം ബൂമ്പ മതി മതി, ബൂം ബൂമ്പ മതി മതി. അതോടെ വടി അടി നിർത്തി. ചാർലി ഇവാനോട് ക്ഷമ ചോദിച്ചു. ഇനി മേലിൽ അവനെ പറ്റിക്കയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഇവാന് വലിയ സന്തോഷമായി. ഇവാനെ കണ്ടപ്പോൾ ആട് സന്തോഷത്തോടെ തലകുലുക്കി. അതിൻ്റെ ചെവിയിൽ നിന്ന് വെള്ളി നാണയങ്ങൾ തുരു തുരാ പൊഴിഞ്ഞു. അതും പെറുക്കി എടുത്തുകൊണ്ട് ഇവാൻ അമ്മയുടെ അടുത്തേക്ക് എത്തി. അവൻ തൻ്റെ വല വീശി സാൽമൺ മത്സ്യങ്ങളെ പിടിക്കുന്ന എങ്ങനെയെന്ന് സഹോദരന്മാർക്കും അമ്മയ്ക്കും കാണിച്ചു കൊടുത്തു. അവൻ്റെ മാന്ത്രിക പാത്രവും സ്പൂണും കൊണ്ട് ആവോളം ഭക്ഷണം ഉണ്ടാക്കി അവർക്കെല്ലാവർക്കും അവൻ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്തു. അവനില്ലാ ശേഷം അവൻ അവരോട് പറഞ്ഞു, ഇത്ര കാലം നിങ്ങളെല്ലാവരും എന്നെ കളിയാക്കി, എനിക്ക് നിങ്ങൾ ഒരു വിലയും തന്നില്ല, ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിച്ചില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇനി ജീവിക്കുന്നില്ല, ഞാൻ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിച്ചോളാം, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്, ഞാൻ ദൂരെ എവിടെയെങ്കിലും പോയി എൻ്റെ ജീവിതം ജീവിച്ചു തീർത്തോളാം, ഞാൻ ഇനി മേലിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരികയേയില്ല. എന്തായാലും വിലപ്പെട്ട സാധനങ്ങൾ ലഭിച്ച ഇവാന് പിന്നീട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആവശ്യത്തിന് പണം, ആവശ്യത്തിന് ഭക്ഷണം. അവൻ കുറച്ച് ദൂരെ ഒരു ഗ്രാമത്തിൽ പോയി കുറേ സ്ഥലം വാങ്ങി, കുറേ കൃഷിസ്ഥലങ്ങളൊക്കെ വാങ്ങി, വലിയൊരു വീടൊക്കെ ഉണ്ടാക്കി അവിടെ സന്തോഷമായിട്ട് താമസിച്ചു. ഇനി നീരവിൻ്റെ കഥ കേൾക്കാം.
പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു തൊപ്പി കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ധാരാളം ഭംഗിയുള്ള തൊപ്പിയിൽ ഉണ്ടായിരുന്നു. അയാളുടെ ജോലി തൊപ്പിയൽ ഗ്രാമത്തിലൂടെ വിൽക്കുന്നതായിരുന്നു അയാളുടെ ജോലി. അപ്പോൾ ഒരു ദിവസം അയാൾ തൊപ്പിയൽ വിൽക്കാൻ ഇറങ്ങിയപ്പോൾ അയാൾക്ക് നടന്ന് ക്ഷീണിച്ചു പോയി. അപ്പോൾ അയാൾ ഒരു വലിയ മരം കണ്ട്. അപ്പോൾ അയാൾ വിചാരിച്ച് ആ മരത്തിൻ്റെ തണലിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അയാൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ഉറങ്ങിപ്പോയി. ആ മരത്തിൻ്റെ മുകളിൽ കുറേ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. ആ കുരങ്ങന്മാർ താഴോട്ട് നോക്കിയപ്പോൾ ഒരു ബാസ്ക്കറ്റ് നിറയെ തൊപ്പികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുരങ്ങന്മാരെല്ലാവരും താഴെ വന്ന് തൊപ്പിയിലെടുത്ത് തിരിച്ച് മരത്തിൽ കയറി. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ തൊപ്പിക്കാരൻ എണീറ്റ് വന്നു. അപ്പോൾ തൊപ്പിക്കാരൻ ബാസ്ക്കറ്റിൽ നോക്കിയപ്പോൾ ഒറ്റ തൊപ്പിയില്ല. അപ്പോൾ തൊപ്പിക്കാരൻ മോളിൽ നോക്കിയപ്പോൾ കുറേ കൊരങ്ങന്മാർ തൊപ്പിയിൽ വെച്ച് കളിക്കുന്നു. അപ്പോൾ തൊപ്പി കച്ചവടക്കാരൻ ഒരു വടിയെടുത്ത് കൊരങ്ങന്മാരൻ്റെ നേരെ എറിഞ്ഞു. കൊരങ്ങന്മാരത് പിടിച്ച് തൊപ്പി കച്ചവടക്കാരൻ്റെ നേരെ തിരിച്ചെറിഞ്ഞു. അപ്പോൾ തൊപ്പി കച്ചവടക്കാരൻ ഒരു പഴമെടുത്ത് അവിടെ നേരെ എറിഞ്ഞു. അപ്പോൾ കൊരങ്ങന്മാർ മരത്തിന്ന് കുറെ പഴമെടുത്ത് തൊപ്പി കച്ചവടക്കാരൻ്റെ നേരെ എറിഞ്ഞു. അപ്പോൾ തൊപ്പി കച്ചവടക്കാരൻ്റെ മനസ്സിലായി എന്ത് അവ കൊരങ്ങന്മാരൻ്റെ നേരെ എറിഞ്ഞാലും അത് തിരിച്ച് തൊപ്പിക്കാരന് കിട്ടും. അപ്പോൾ തൊപ്പി കച്ചവടക്കാരൻ്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു. ആ തൊപ്പി അടിച്ച് കൊരങ്ങന്മാരൻ്റെ നേരെ എറിഞ്ഞു. അപ്പോൾ കൊരങ്ങന്മാരൻ്റെ മോ തലയിലുള്ള തൊപ്പിയിൽ നേരെ തൊപ്പി കച്ചവടക്കാരന് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ തൊപ്പി കച്ചവടക്കാരൻ തൊപ്പിയിലെല്ലാം എടുത്ത് ബാസ്ക്കറ്റിലാക്കി വീണ്ടും തൊപ്പി കച്ചവടത്തിന് പോയി.
അടുത്ത കഥ പറയുന്നത് പോൾ.
ഒരു കുറുന്നലി വന്നു. എന്നിട്ട് ഈ കുറുന്നലി പോകുമ്പോൾ അവിടെ കോഴിത്തൂവല് കണ്ടു. എന്നിട്ട് ഈ കുറുന്നലി എന്നാ ഇത് നോക്കിയപ്പം അത് നോക്കിയപ്പോൾ ആ വീട്ടിൽ കോഴിയുണ്ട്. എന്നിട്ട് ആ വീടിൻ്റെ ഇപ്പുറം തിരിഞ്ഞു നോക്കുമ്പം അവിടെ കോഴിക്കുഞ്ഞും അവിടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടുത്തെ അമ്മ പറഞ്ഞു, ഇവിടെ ഒന്ന് ABCD പഠിപ്പിക്കണമെന്ന്. എന്നെ ABCD എന്ന് പറഞ്ഞു. എന്നെ ഇംഗ്ലീഷ് അക്ഷരങ്ങളെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഒരു കൊച്ച് അവിടെ നിന്ന് മറ്റേ പഠിക്കാതെ മറ്റേ ഒരു ബുക്ക് അങ്ങോട്ട് എറിഞ്ഞിട്ടു. എന്നിട്ട് ഈ ഇത് ഈ മറ്റേ കുറുന്നലി ഇതെടുത്ത് നോക്കി. അപ്പോൾ ഇത് ABCD ബുക്കാന്ന് പറഞ്ഞേ. എന്നിട്ട് എടുത്തെടുത്തിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അവനെടുത്തിട്ട് ഇത് അതങ്ങനെ പഠിച്ചു. അതെടുത്ത് പഠിച്ചിട്ട് വെള്ളത്തിൽ കാലിട്ടിട്ട് ദിവസം പഠിച്ച് അവൻ ഉറക്കം വന്നു. അപ്പം സക്സസ് എന്നാവൻ പറഞ്ഞു. എന്നിട്ട് ആ കുറുന്നലി പോയിട്ട് ഞാനാണ് പഠിപ്പിക്കണ സാർ കുറുന്നലി എന്ന് പറഞ്ഞു. ഇത് തിന്നുമോന്ന് തോയിച്ചു കോഴി. സത്യമായിട്ട് ഞങ്ങൾ തിന്നൂരെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെയും കൊണ്ട് ഒരു കല്ലിന് ചവിട്ടി വന്നിരുന്നു. അങ്ങനെ അവിടെ അച്ഛൻ വന്നിട്ട് ഈ കുറുന്നലിനെ കൊത്തി. അങ്ങനെ എൻ്റെ കഥ അവസാനിച്ചു. അങ്ങനെ
ഇനി കഥ പറയാൻ പോകുന്നത് എഡ്വിൻ.
ഞാൻ പറയാൻ പോണ കഥ കടയും തലയും. പണ്ട് പണ്ട് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു, ഒരു പൂച്ചയും കുരങ്ങനും. അവർ രണ്ടൊരു ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം കുരങ്ങൻ പറഞ്ഞു, നമുക്ക് വാഴ നടാം. എന്നിട്ട് പൂച്ച പറഞ്ഞു, ശരി. അവർ രണ്ടുപേരും വാഴ നട്ടു. എന്നിട്ട് എന്നിട്ട് വാഴ കുറച്ചപ്പം കുരങ്ങൻ പറഞ്ഞു, കട വേണ തല വേണമെന്ന്. അപ്പം പൂച്ച പറഞ്ഞു, കട മതിന്ന്. കുരങ്ങൻ കട തലയെടുത്തു. വാഴ വെട്ടിയപ്പം വാഴക്കൊല കുരങ്ങനും താഴെ ഭാഗം പൂച്ചയ്ക്കും കിട്ടി. അവർ വീണ്ടും കൂട്ടി പിരിഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കൂട്ടുകാരായി. എൻ്റെ വീണ്ടും കുരങ്ങൻ പറഞ്ഞു, ഒക്കെ ചേന നട്ടാലോ എന്ന്. അപ്പം പൂച്ച പറഞ്ഞു, ശരി. എൻ്റെ അവർ രണ്ടുപേരും ചേന നട്ടു. ചേന മുളച്ച് വലിയതായി, വെട്ടാറായി. അപ്പം കുരങ്ങൻ വീണ്ടും ചോദിച്ചു, കട വേണോ തല വേണോ? ഈ പ്രശ്നം പൂച്ച പറഞ്ഞു, കട മതിയെന്ന്, തല മതിയെന്ന്. അപ്പം എൻ്റെ ചേന പറിച്ചെടുത്തു. എന്നിട്ട് കുരങ്ങൻ അടിഭാഗം എടുത്തു പൂച്ചയ്ക്ക് ചേനയില ഇട്ടി. ഇതാ ഞാൻ പറഞ്ഞ കഥ തീർന്നിരിക്കുന്നു.
ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.